2020 June 3 ബുധനാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ 4 പേജിൽ നിന്ന് മുഖപ്രസംഗം. എം സി ദത്തൻ മുന്നോട്ട് വെച്ച മാർഗരേഖ. വിദേശത്തുനിന്ന് തിരിച്ചെത്തുന്ന മലയാളികളിൽ 50% പേർ ഇവിടെ തന്നെ തുടരാനാണ് സാധ്യത. ലോകം മുഴുവൻ വ്യാപിക്കുന്ന രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്നതിനാൽ വിദേശത്തും സ്വദേശത്തും തൊഴിലവസരങ്ങൾ കുറയുക സ്വാഭാവികമാണ്. വിദേശത്തുനിന്ന് മടങ്ങിയെത്തുന്നവരെ സഹായിക്കാൻ ഇതിനകം തന്നെ സർക്കാർ ചില നടപടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ നടപടികളുടെ ഒന്നും ലക്ഷ്യം അവർക്ക് പുതിയ ജോലി നൽകുക എന്നതല്ല. പകരം ആവശ്യമായ വായ്പ ഇളവുകളോടെ നൽകാൻ സംവിധാനങ്ങൾ പ്രദാനം ചെയ്യും എന്നതാണ്. അതായത് അവർക്ക് ചെറിയ രീതിയിൽ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ സഹായിക്കുമെന്നാണ് സർക്കാർ പറയുന്നത്. ഇതൊരു പരമ്പരാഗത രീതിയാണ്. പലപ്പോഴും ലോൺ എടുത്ത് സംരംഭങ്ങൾ തുടങ്ങിയവർ കൂടുതൽ കടക്കാരായി മാറിയതിന് നിരവധി സാക്ഷ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഒരു ജോലി ചെയ്ത് ശമ്പളം വാങ്ങി കുടുംബം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരു സംരംഭകനായി മാറി ബിസിനസ് വിജയിപ്പിക്കുക എന്നത് സിദ്ധാന്തതലത്തിൽ സ്വീകാര്യമായി തോന്നാമെങ്കിലും പ്രായോഗിക തലത്തിൽ അതിന്റെ വിജയശതമാനം വളരെ കുറവായിരിക്കും. ഒരു സംരംഭകന് ആവശ്യം വേണ്ട ഗുണമേന്മകൾ പുലർത്തുന്നവർക്ക് മാത്രമേ ബിസിനസ് സംരംഭങ്ങളിൽ വിജയിക്കാനാവൂ. ജോലി ചെയ്യുന്നവർ പലപ്പോഴും മുകളിലുള്ളവരുടെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്ന ശീലം സ്വായത്തമാക്കിയവരാണ്. ഇതിൽ എല്ലാവർക്കും ബിസിനസ് സംരംഭകരാകാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ പശ്ചാത്തലത്തിലാണ് VSSC മുൻ ഡയറക്ടറും മുഖ്യമന്ത്രിയുടെ ശാസ്ത്രോപദേഷ്ടാവുമായ MC ദത്തൻ മുന്നോട്ട് വെച്ച മാർഗരേഖ പ്രസക്തമാകുന്നത്. ഈ മാർഗരേഖയുടെ ആദ്യ ഭാഗം June 2 കേരള കൗമുദിയുടെ എഡിറ്റ് പേജിൽ ലേഖനമായി പ്രസിദ്ധീകരിച്ചിരുന്നു. വിദേശത്തു നിന്ന് മടങ്ങിയെത്തുന്ന തൊഴിൽ നൈപുണ്യമുള്ളവരുടെ ഒരു നെറ്റ്വർക്കിംഗ് സംവിധാനം ഉണ്ടാക്കുക എന്നതാണ് ഈ മാർഗരേഖയിലെ പ്രധാന നിർദ്ദേശം. കൊറോണാനന്തര കാലഘട്ടത്തിൽ ലോകം മുഴുവൻ ഡേറ്റയ്ക്കും അത് കൈകാര്യം ചെയ്യുന്ന ടെക്നോളജിക്കുമാണ് ഏറ്റവും പ്രാധാന്യം നൽകുക. എല്ലാവർക്കും ജോലി നൽകാൻ സർക്കാരിന് കഴിയില്ല. പക്ഷേ തൊഴിൽ നേടിക്കൊടുക്കാനുള്ള വിശ്വാസ്യതയുള്ള വഴികാട്ടിയാവാൻ സർക്കാരിന് കഴിയും. എന്നാൽ പരമ്പരാഗത രീതി വിടാനുള്ള വിമുഖതയാണ് മിക്ക സർക്കാരുകളെയും ഇപ്പോഴും ഭരിക്കുന്നത്. പുതിയ മാർഗങ്ങൾ വരുമ്പോൾ നിലനിൽക്കുന്ന ചില സംവിധാനങ്ങൾക്ക് കോട്ടം സംഭവിച്ചേക്കാം എന്നതും ആ വിഭാഗങ്ങളിൽ നിന്ന് പ്രതിഷേധം ഉണ്ടാകും എന്നതുമാണ് പുതിയ രീതികൾ അവലംബിക്കാൻ സർക്കാരിന് തടസ്സമാകുന്നത്. പുതിയ ടെക്നോളജിയും അതിന്റെ പ്രയോഗങ്ങളും ട്രേഡ് യൂണിയൻ സംഘടനകളുടെ നിലനിൽപ്പിന് ഭീഷണിയാവാം. പക്ഷേ അതിന്റെ പേരിൽ ടെക്നോളജിയുടെ സാധ്യതകളെ എത്രനാൾ നമുക്ക് മാറ്റി നിർത്താൻ കഴിയും? ഉദാഹരണത്തിന്, ബാങ്കുകളിൽ കമ്പ്യൂട്ടർവൽക്കരണം പാടില്ല എന്ന് പറഞ്ഞ് ബാങ്കിംഗ് രംഗത്തെ ജീവനക്കാരുടെ സംഘടനകൾ കമ്പ്യൂട്ടറുകളുടെ വരവിന്റെ തുടക്കകാലത്ത് സമരം ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടറുകൾ ഇല്ലാത്ത ബാങ്കുകളെപ്പറ്റി ഇന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. കമ്പ്യൂട്ടർ വന്നിട്ടും ലക്ഷക്കണക്കിന് ജീവനക്കാർ ഇന്നും ബാങ്കിംഗ് രംഗത്ത് പണിയെടുക്കുന്നുണ്ട്. നമ്മൾ ഭയക്കുന്ന പോലെ ആവില്ല ഭാവിയിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു വരുന്നത്. പുതിയ മാർഗരേഖയിൽ പറയുന്നത് തിരിച്ചെത്തിയ ഭൂരിഭാഗം പേർക്കും കേരളത്തിൽ തന്നെ ജോലി ചെയ്യാനുള്ള അവസരം പുതിയ തൊഴിൽ ആപ്പിലൂടെ സൃഷ്ടിക്കാമെന്നാണ്. നെറ്റ്വർക്കിംഗ് സംവിധാനത്തിൽ തൊഴിലാളികളുടെ വിവരം ശേഖരിക്കുകയാണ് ആദ്യഘട്ടം. മാർഗരേഖയിൽ ഇങ്ങനെ പറയുന്നു, സമയത്തിനാണ് വില, ചെയ്യുന്ന ജോലിക്ക് കൂലി. ഒരു ദിവസം ഒരാളിന് 3-4 സ്ഥലങ്ങളിൽ ജോലി ചെയ്യാം. 8 മണിക്കൂർ ജോലി എന്ന രീതിക്ക് പ്രസക്തി നഷ്ടപ്പെടും. കൂടുതൽ സമയം കൂടുതൽ മിടുക്കോടെ ജോലി ചെയ്യാൻ തയ്യാറാകുന്നവർക്ക് കൂടുതൽ വരുമാനമുണ്ടാകും. മലയാളികൾക്ക് പല നേട്ടങ്ങളും മെച്ചങ്ങളും ഉണ്ടെങ്കിലും തൊഴിലിന് മാന്യത കൽപ്പിക്കുന്ന ഒരു സംസ്കാരം നാം വേണ്ട വിധത്തിൽ പരിപോഷിപ്പിച്ചിട്ടില്ല. വിദേശത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ നാട്ടുകാരെയും അന്യസംസ്ഥാന തൊഴിലാളികളെയും സന്ദർഭം കിട്ടിയാൽ പരിഹസിക്കുന്നതിലും അവരെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കുന്നതിലുമാണ് പലർക്കും താൽപര്യം. അടൂർ ഗോപാലകൃഷ്ണന്റെ എലിപ്പത്തായത്തിൽ വിദേശത്തുനിന്ന് വന്ന അയൽവീട്ടിലെ കൂലിപ്പണിക്കാരനോട് നീ അങ്ങ് കറുത്തുപോയല്ലോ എന്നൊക്കെ ചോദിക്കുന്നത് മലയാളി പുലർത്തുന്ന ഈ മനോഭാവത്തിന്റെ പച്ചയായ പ്രതിഫലനമാണ്. മുനവെച്ച് സംസാരിക്കുന്ന മലയാളിയാവട്ടെ, അന്യരാജ്യങ്ങളിൽ പോയാൽ ഒരു ട്രേഡ് യൂണിയനിസവും എടുക്കാതെ ഏത് ജോലിയും ചെയ്യും. കൂലിയിലുള്ള വർധനവും സമൂഹത്തിലുള്ള പദവിയുമാണ് അതിന്റെ ആകർഷണം. ഏതു തൊഴിലിനും അതിന്റെ മാന്യതയുണ്ടെന്ന വസ്തുത ചർച്ചയിലൂടെയല്ല അനുഭവത്തിലൂടെ മലയാളി മാറ്റാൻ തയ്യാറാകണം. വിദേശത്ത് ലഭിച്ച വരുമാനത്തിന്റെ പകുതി കേരളത്തിൽ ലഭിച്ചാൽ മതി അവർക്ക് സുഖമായി ഇവിടെ ജീവിക്കാൻ. കാരണം വിദേശത്തെ വാടകയോ ജീവിത ചെലവോ ഇവിടെ ഉണ്ടാകില്ല. സർക്കാർ തന്നെ മുന്നിട്ടിറങ്ങി ഇങ്ങനെയൊരു സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ വിദേശ മലയാളികളോട് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം അതായിരിക്കും. കാരണം സർക്കാർ സംവിധാനത്തിന്റെ വിശ്വാസ്യത മറ്റൊന്നിനും പ്രദാനം ചെയ്യാനാകില്ല. ഡേറ്റ ശേഖരണവും സർക്കാർ തലത്തിലാവുമ്പോൾ എളുപ്പമാവും. ഇനി സർക്കാർ തയ്യാറാകുന്നില്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് കമ്പനികൾക്കും പ്രൈവറ്റ് ഏജൻസികൾക്കും മുന്നോട്ട് വരാവുന്നതാണ്. സെക്യൂരിറ്റി, ഹോം നഴ്സ്, വീട്ടുജോലി എന്നീ മേഖലയിൽ ആയിരങ്ങൾ തൊഴിൽ കണ്ടെത്തുന്നത് പ്രൈവറ്റ് ഏജൻസികൾ മുഖേനയാണ്. മുഖ്യമന്ത്രിയുടെ ശാസ്ത്രോപദേഷ്ടാവ് കൂടിയായ എം സി ദത്തൻ മുന്നോട്ട് വെച്ച മാർഗരേഖ നടപ്പാക്കാൻ കേരള സർക്കാർ മുന്നോട്ട് വന്നാൽ അത് ഭാവിയിൽ ഇന്ത്യയ്ക്കാകെ മാതൃകയാകുമെന്നതിൽ സംശയിക്കേണ്ടതില്ല.